2021 May 8 ശനിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് ദ്രോണർ എഴുതിയ വാരവിശേഷം പങ്ക്തി. പടനായകനൊരു തോൽവി പിണഞ്ഞാൽ കോട്ടയത്ത് എത്ര മത്തായിമാരുണ്ട് എന്ന് ചോദിക്കുന്നത് പോലെയാണ് കോൺഗ്രസിന് എത്ര ഭടജനമുണ്ട് എന്ന് ചോദിക്കുന്നതും. സംഗതി കോൺഗ്രസ് ആയതുകൊണ്ട് അതാരും ചോദിക്കുന്നില്ല. കോൺഗ്രസിൽ വിശിഷ്യ KPCCയിൽ 900 കാവൽ പടയാളികൾ ഉണ്ടെന്നാണ് ഒരേകദേശ കണക്ക്. ആകാശവും ഭൂമിയും പാതാളവും കൈകാര്യം ചെയ്യാൻ പോന്നത്ര ജനറൽ സെക്രട്ടറിമാർ ഒരു ഭാഗത്ത്, 18 അക്ഷൗഹിണിപ്പട കണക്കെ സെക്രട്ടറിമാർ. എക്സിക്യൂട്ടീവ് അംഗങ്ങളെ തട്ടി ഇന്നാട്ടിൽ ആർക്കും നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. പണ്ട് ഏതോ പണ്ഡിതന്റെ വീട്ടിൽ മരുമകനായി എത്തിയയാൾ ഗോവണിപ്പടിയിലടക്കം പണ്ഡിതന്റെ പുസ്തകങ്ങൾ നിരത്തിവെച്ചതിനാൽ ചവിട്ടിമാറ്റി മുകളിലേക്ക് കയറിപ്പോയ കഥ കേട്ടിട്ടുണ്ട്. അതുപോലെ എക്സിക്യൂട്ടീവന്മാരെ കാലും കൈയും കൊണ്ട് തട്ടിമാറ്റിയാണ് പലരും റോഡിലൂടെ നടക്കുന്നത്. പക്ഷേ പറഞ്ഞിട്ട് എന്ത് പ്രയോജനമുണ്ട്? പടനായകൻ ഒരു തോൽവി വിണഞ്ഞാൽ ഭടജനമെല്ലാം ഓടിയൊളിക്കുമെന്ന് നമ്പ്യാർ പാടിയതുപോലെയാണ് കാര്യങ്ങൾ. തോറ്റപ്പോൾ ഒറ്റ കാവൽപടയാളിയെയും കാണാനില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു തോൽവി പിണഞ്ഞു എന്നത് വാസ്തവമാണ്. തോറ്റ ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ അവശേഷിക്കുന്നത് പടനായകൻ, ചോമ്പാൽ ഗാന്ധി, മുല്ലപ്പള്ളിജി മാത്രമേയുള്ളൂ. പടനായകരിൽ വമ്പനായി വിലസിയിരുന്ന ചെന്നിത്തല ഗാന്ധി, രമേശ് ജി ആണെങ്കിൽ ഞാനൊന്നും അറിഞ്ഞില്ല, രാമനാരായണ മട്ടിലാണെന്ന് മുല്ലപ്പള്ളിജി കലശലായി സംശയിക്കുന്നു. OC ഗാന്ധിയുടെ അവസ്ഥ അതിലും ദയനീയം. അപരാഹ്നത്തിന്റെ അനന്തനീലിമയിൽ, അനന്തപഥങ്ങളിൽ അവൻ നടന്നകന്നു എന്ന മട്ടായിരുന്നുവെങ്കിൽ സാരമില്ലായിരുന്നു. പക്ഷേ ഇത് അതല്ലല്ലോ. താടിക്ക് തീപിടിച്ചപ്പോൾ ഈ BD ഒന്ന് കത്തിച്ചോട്ടെ എന്ന് ചോദിക്കുന്നത് പോലെയാണെന്നാണ് ആളുകൾ അടക്കം പറയുന്നത്. ഗ്രൂപ്പ് യോഗം വിളിച്ച് ചെന്നിത്തല ഗാന്ധിയെയും ചോമ്പാൽ ഗാന്ധിയെയും ഒരുപോലെ നിഷ്കാസനം ചെയ്യാനുള്ള പദ്ധതികൾ അണിയറയിൽ ആസൂത്രണം ചെയ്യുകയായിരുന്നുവത്രേ അദ്ദേഹം. ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു നാട്ടിൽ നടക്കേണ്ടിയിരുന്നത്? സെഞ്ചുറി അടിക്കേണ്ടതായിരുന്നു ചോമ്പാൽ ഗാന്ധിയുടെ കണക്കിൽ. കോവിഡ് മഹാമാരിയുടെ കാലത്ത് നോർത്ത് ബ്ലോക്കിൽ അമർന്നിരുന്ന് ശ്വാസം വിട്ട ശേഷം സായാഹ്നങ്ങളിലെ കുതിരസവാരി പോലെ പിണറായി സഖാവ് നടത്തുന്ന മാതിരി വാർത്താസമ്മേളനം നടത്തുന്നതായിരുന്നു ചെന്നിത്തല ഗാന്ധി, രമേശ് ജി കണ്ടുകൊണ്ടിരുന്ന സ്വപ്നം. പരിപാടി 100 ദിനം വേണോ 200 ദിനം വേണോ എന്ന് ആലോചിച്ച് തല പുകയ്ക്കുന്നുണ്ടായിരുന്നു May 2 രാവിലെ 8:00 ആ നേരത്ത് കന്റോൺമെന്റ് ഹൌസ് വഴി പോയവരാണ് ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തിയത്. അവിടെ പുകക്കുഴലിലൂടെ നേർത്ത പുകച്ചുരുളുകൾ പോകുന്നത് കണ്ടാണ് അവർ തല പുകയ്ക്കുന്ന കാര്യം തീർച്ചപ്പെടുത്തിയത്. എന്തായാലും പിണറായി സഖാവ് തുടർഭരണം കൊണ്ടുപോയ സ്ഥിതിക്ക് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ചെന്നിത്തല ഗാന്ധി, രമേശ് ജി പ്രതിപക്ഷ നേതാവ് സ്ഥാനം നിലനിർത്താനും ചോമ്പാൽ ഗാന്ധി, മുല്ലപ്പള്ളി ഗാന്ധി KPCC പ്രസിഡന്റ് സ്ഥാനം നിലനിർത്താനുമായി നിയമസഭാ മന്ദിരത്തിന് വടക്കുവശത്തെ പാളയം OTC ഹനുമാൻ ക്ഷേത്രത്തിൽ ഹനുമാന് ഒരു വെറ്റിലമാലയും രമേശ് ജി പ്രത്യേകമായി ഹരിപ്പാട്ട് ഒരു കാവടി തുലാപ്പായസവും നേരുന്നത് നന്നായിരിക്കും. തൃപ്പൂണിത്തുറയിൽ എന്തുകൊണ്ട് നമ്മൾ തോറ്റു? വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നുവെങ്കിലും അവർ തമ്മിലെ അന്തർധാര ശക്തമായിരുന്നു. ബൂർഷ്വാസികൾ തക്കം പാർത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ കണ്ണാക്ക് ബാബു ഗാന്ധി അവിടെ ജയിച്ചതിൽ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു? മലപ്പുറത്ത് നിന്നെത്തിയ സ്വരാജ് സഖാവിന്റെ 2 കക്ഷങ്ങളിലും ഓരോ തേങ്ങ ജന്മനാ ഘടിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് തൃപ്പൂണിത്തുറക്കാർ പറയുന്നുണ്ടെങ്കിലും അതിലൊരു സ്ഥിരീകരണമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ആ തേങ്ങകളൊന്നുടയ്ക്കാനാണ് ബൂർഷ്വാസികൾ തക്കം പാർത്തിരുന്നത് എന്നാണ് ഇന്റലിജൻസുകാർ പറയുന്നത്. സഖാവിന്റെ മറ്റൊരു പ്രത്യേകത, സഖാവ് വിളിച്ചാൽ വിളി കേൾക്കുന്നത് നേരെ നോക്കാതെയാണത്രേ. നോക്കിയാലും ആ മുഖത്ത് ഒരു കോട്ടിയ ചിരിയാണത്രേ വിടരുന്നത്. അതുതന്നെ അരിഷ്ടിച്ച് ചിരിയാണോ കരച്ചിലാണോ എന്ന് തിരിച്ചറിയാനാവാത്ത വിധമായതിനാൽ വിഘടനവാദികളും പ്രതിക്രിയാവാദികളും ഒരുപോലെ ആശങ്കാകുലരായിരുന്നു. അതുകൊണ്ടാണ് പ്രഥമ ദൃഷ്ട്യാ അകൽച്ചയിലായിട്ടും അവർക്കിടയിലെ അന്തർധാര ശക്തമായതും സ്വരാജ് സഖാവിനെ തോൽപ്പിച്ചതും. വിഘടനവാദികളുടെയും പ്രതിക്രിയാവാദികളുടെയും വേലയായതിനാൽ സ്വരാജ് സഖാവ് തോറ്റിട്ടില്ല എന്നതുതന്നെ സങ്കല്പിച്ചാൽ അല്പം ആശ്വാസം കിട്ടിക്കൂടായികയില്ല.